Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് വചനവീഥി എന്ന പരമ്പരയും കേൾക്കാം. വാർത്തകൾ. കൂടുതൽ ബുദ്ധിമുട്ടുള്ളിടങ്ങളിൽ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പ്രാപ്തരാകണമെന്ന് പാപ്പ പേപ്പർ പ്രതിനിധികളെ ഓർമ്മിപ്പിക്കുന്നു. പാപ്പായുടെ പ്രതിനിധികളായി വിവിധ നാടുകളിൽ സേവനമനുഷ്ഠിക്കുന്നവരെ ചൊവ്വാഴ്ച വത്തിക്കാനിൽ സ്വീകരിച്ച് സംബോധന ചെയ്യുകയായിരുന്നു ലിയോ 14-ാമൻ പാപ്പ. ദേവാലയ കവാടത്തിൽ ഭിക്ഷയാചിക്കുകയായിരുന്ന മുടന്തനെ ആ ദേവാലയത്തിൽ യോഹന്നാനോടൊപ്പം പ്രാർത്ഥനയ്ക്കെത്തിയ പത്രോസ് സുഖപ്പെടുത്തുന്ന അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സംഭവത്തിൽ പത്രോസ് മുടന്തനോട് തങ്ങളുടെ നേരെ നോക്കുകയെന്നും തരാൻ തന്റെ കയ്യിൽ വെള്ളിയോ സ്വർണമോ ഇല്ല എന്നും പറയുന്നത് പ്രത്യേകം അനുസ്മരിച്ചുകൊണ്ടാണ് പാപ്പ ഈ ക്ഷണമേകിയത്. കണ്ണുകളിലേക്ക് നോക്കുകയെന്നാൽ ഒരു ബന്ധമുണ്ടാക്കലാണെന്നും പത്രോസിന്റെ ശുശ്രൂഷ ബന്ധങ്ങളും പാലങ്ങളും സൃഷ്ടിക്കലാണെന്നും പാപ്പ പറഞ്ഞു. പാപ്പായുടെ ഒരു പ്രതിനിധി സർവോപരി ഈ ക്ഷണത്തിന്റെയും കണ്ണുകളിൽ നോക്കലിന്റെയും സേവകനാകണമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. എന്നാൽ ഇതു ചെയ്യാൻ കഴിയണമെങ്കിൽ പത്രോസിനുണ്ടായിരുന്ന അതേ വിനയവും യാഥാർത്ഥ്യബോധവും പുലർത്തണമെന്നും പാപ്പ പറഞ്ഞു. പേപ്പൽ പ്രതിനിധികൾ അവരുടെ വ്യക്തിത്വത്താൽ തന്നെ കത്തോലിക്ക സഭയുടെ ഒരു പ്രതിച്ഛായയാണെന്നും മറ്റേതൊരു നാട്ടിലെ നയതന്ത്ര പ്രതിനിധി സംഘത്തിലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഒരൈക്യം അവരിൽ ദൃശ്യമാണെന്നും, കാരണം ഈ ഐക്യം പ്രവർത്തനപരമോ ആദർശപരമോ മാത്രമല്ലെന്നും ക്രിസ്തുവിലും സഭയിലും ഉള്ള ഐക്യം ആണെന്നും പാപ്പ പറഞ്ഞു. അനുദിനം തന്റെ ദൌത്യ നിർവഹണത്തിന് പരിശുദ്ധ സിംഹാസനത്തിന്റെ നയതന്ത്ര പ്രതിനിധികളേകുന്ന സഹായത്തിന് പാപ്പ നന്ദി പ്രകാശിപ്പിക്കുകയും പകരം വയ്ക്കാനാവാത്ത ഒരു ദൌത്യമാണ് അപ്പസ്തോലിക്ക നുൻഷ്യമാരുടേതെന്ന് ഊന്നിപ്പറയുകയും ചെയ്തു. അതിനിടെ സഭയിൽ അപ്പസ്തോലിക് നുൻഷ്യമാരുടെ സേവനത്തിന് പാപ്പ കൽപ്പിക്കുന്ന പ്രാധാന്യത്തിന് വത്തിക്കാൻ സംസ്ഥാന കാര്യദർശി കർദിനാൾ പിയത്രോ പരോളിൻ നന്ദി പറയുന്നു. പരിശുദ്ധ സിംഹാസനത്തിന്റെ നയതന്ത്ര പ്രതിനിധികൾക്ക് വത്തിക്കാനിൽ ചൊവ്വാഴ്ച ലിയോ 14-ാമൻ പാപ്പ അനുവദിച്ച കൂടിക്കാഴ്ചാവേളയിൽ പാപ്പായെ സംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ കൂടിക്കാഴ്ചാവേളയിൽ അവരെ സംബോധന ചെയ്യവേ പാപ്പ അവരുടെ ദൌത്യം പകരം വയ്ക്കാനാവാത്തതാണെന്ന് പറഞ്ഞത് അനുസ്മരിച്ചുകൊണ്ടാണ് കർദിനാൾ പരോളിൻ പാപ്പായ്ക്ക് നന്ദി അർപ്പിച്ചത്. പാപ്പായുടെ നയതന്ത്ര പ്രതിനിധി സർവോപരി ക്രിസ്തുവിന്റെ വികാരിക്കും ഏതു സമൂഹത്തിലേക്കാണോ അയക്കപ്പെട്ടിരിക്കുന്നത് ആ സമൂഹത്തിനും മധ്യേയുള്ള പാലമാണെന്നും, ഒപ്പം അദ്ദേഹം പ്രാദേശിക സഭകൾക്ക് അപ്പസ്തോലിക സിംഹാസനവുമായുള്ള ബന്ധം സജീവമായി നിലനിർത്തുന്നുവെന്നും വത്തിക്കാൻ സംസ്ഥാന കാര്യദർശി കർദിനാൾ പിയത്രോ പരോളിൻ. പരിശുദ്ധ സിംഹാസനത്തിന്റെ നയതന്ത്ര പ്രതിനിധികളുമായി ജൂൺ 10 ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ തലേന്ന് വത്തിക്കാന്റെ വാർത്താ വിഭാഗത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹം ഇതു പറഞ്ഞത്. ലോകത്തിന്റെ മുറിവുകൾക്കും സുവിശേഷത്തിന്റെ പ്രത്യാശയ്ക്കുമിടയിലും അവർ പാലം തീർക്കുന്നുവെന്ന് കർദിനാൾ പരോളിൻ പ്രസ്താവിച്ചു. പൌരാധികാരികളുമായുള്ള സംഭാഷണം, വിള്ളലുകൾ സൌഖ്യമാക്കൽ, സമാധാനം, നീതി, മതസ്വാതന്ത്ര്യം എന്നിവ പരിപോഷിപ്പിക്കൽ തുടങ്ങിയ അവരുടെ ഔദ്യോഗിക ദൌത്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവരുടെ ദൌത്യത്തെ തണുപ്പൻ വ്യവസ്ഥാപിതപരമായ പ്രവർത്തനമായി ചുരുക്കാനാകില്ലെന്നും അതിന് അജപാലനപരമായ യഥാർത്ഥ സാന്നിധ്യത്തിന്റെ പിന്തുണയുണ്ടാകണമെന്നും പറഞ്ഞു. മെക്സിക്കോയിൽ ഇക്കഴിഞ്ഞ ദശകങ്ങളിൽ അക്രമാന്തരീക്ഷത്തിൽ കാണാതായവരെ കണ്ടെത്തുന്നതിന് രാഷ്ട്രീയ അധികാരികളും സമൂഹത്തിലെ എല്ലാ തുറകളിലുള്ളവരും സംഭാഷണത്തിലേർപ്പെടുകയും സഹകരിക്കുകയും വേണമെന്ന് മെക്സിക്കോ നഗര അതിരൂപതയുടെ സഹായമെത്രാൻ ഫ്രാൻസിസ്കോ ഹവിയർ അസേറാവ് അഭ്യർത്ഥിക്കുന്നു. തിരോധാനം ചെയ്യപ്പെട്ടവരുടെ അജ്ഞാത കുഴിമാടങ്ങൾ തേടിപ്പോകുന്ന മാതാപിതാക്കളുടെ 200-ലേറെ സംഘങ്ങൾ സർക്കാർ അധികാരികളിലും പോലീസിലും വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ സ്വന്തമായ രീതിയിൽ അന്വേഷണം നടത്തേണ്ട അവസ്ഥയിലാണെന്ന വസ്തുത അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2006 മുതൽ കാണാതായവരുടെ സംഖ്യ 125,000 വരുമെന്ന് മെക്സിക്കോയുടെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ കാണിക്കുന്നു. കോംഗോ പ്രജാധിപത്യ റിപ്പബ്ലിക് സ്വദേശിയായ രക്തസാക്ഷി ഫ്ലോറിബർത്ത് ബവാന ചുയി സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിൽ ഔപചാരികമായി ചേർക്കപ്പെടും. ജൂൺ 15 ഞായറാഴ്ചയായിരിക്കും ഈ വാഴ്ത്തപ്പെട്ട പദപ്രഖ്യാപന കർമ്മം. റോമിന്റെ ചുമരുകൾക്ക് പുറത്ത് വിശുദ്ധ പൌലോസിന്റെ ബെസ്ലിക്കയിൽ നടക്കുന്ന ഈ തിരുക്കർമ്മത്തിൽ വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള സംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ മർച്ചെല്ലോ സെമെറാറോ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വാർത്തകൾ കഴിഞ്ഞു.
വചനവീഥി. നൂറ്റിയിരുപതാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. പെസഹ തിരുനാളിന്റെയും പന്തക്കുസ്ത തിരുനാളിന്റെയും കൂടാരത്തിരുനാളിന്റെയും അവസരങ്ങളിൽ ജെറുസലേമിലേക്ക് തീർത്ഥാടനം നടത്തിയിരുന്ന വിശ്വാസികളുടെ ഉപയോഗത്തിനായി രചിക്കപ്പെട്ടിട്ടുള്ളവയെന്ന് കരുതപ്പെടുന്ന 120 മുതൽ 134 വരെയുള്ള ആരോഹണഗീതങ്ങൾ എന്നറിയപ്പെടുന്ന 15 സങ്കീർത്തനങ്ങളിൽ ആദ്യത്തേതാണ് 120 സങ്കീർത്തനം. കൃത്യമായ അർത്ഥത്തിൽ 122 132 സങ്കീർത്തനങ്ങളിൽ മാത്രമാണ് ജെറുസലേമിലേക്ക് കർത്താവിന്റെ വാസസ്ഥലത്തേക്ക് പോകാമെന്നുള്ള ആഹ്വാനം ഉള്ളത് എന്നതുകൊണ്ടുതന്നെ ഇവയെ മാത്രമാണ് ആരോഹണഗീതങ്ങളായി കണക്കാക്കാവുന്നത് എന്ന ഒരു അഭിപ്രായവും നിലനിൽക്കുന്നുണ്ട്. 7 വാക്യങ്ങൾ മാത്രമുള്ള ഹ്രസ്വമെങ്കിലും ദൈവാശ്രയബോധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മനോഹരമായ 120 സങ്കീർത്തനം ദൈവിക സമാധാനം പുലരുന്ന ദൈവത്തിന്റെ നാട്ടിൽ നിന്നും അകലെ സമാധാനദ്വേഷികളായ മനുഷ്യർക്കിടയിൽ വസിക്കുന്ന ഒരു വിശ്വാസിയുടെ വിലാപമെന്ന നിലയിൽ രചിക്കപ്പെട്ടതാകാമെന്നതാണ് സങ്കീർത്തന വ്യാഖ്യാതാക്കളുടെ പൊതുവായ അഭിപ്രായം. എന്നാൽ ബാബിലോണിയയിൽ നിന്ന് ജെറുസലേമിലേക്ക് ആരോഹണം ചെയ്യുമ്പോൾ ആലപിക്കപ്പെട്ടതാകാമെന്ന ഒരു വ്യാഖ്യാനവും ഇതിനെക്കുറിച്ചുണ്ട്. ദേവാലയത്തിലേക്കും അൾത്താരയിലേക്കുമൊക്കെയുള്ള വഴികളും ദൈവസാന്നിധ്യത്തിലേക്കുള്ള ആരോഹണമായി തീർത്ഥാടനമായി കരുതാവുന്നവയാണ്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന. തന്റെ പ്രാർത്ഥനകൾ കർത്താവ് ശ്രവിക്കുമെന്നും തനിക്ക് ഉത്തരമരുളുമെന്നുമുള്ള ബോധ്യത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തകനെയാണ് സങ്കീർത്തനത്തിന്റെ 1 വാക്യത്തിൽ നാം കാണുന്നത്. എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എനിക്കുത്തരമരുളും. യോനാപ്രവാചകന്റെ ഗ്രന്ഥം 2:2 വാക്യത്തിലും ഇതേ വാക്കുകൾ നാം കാണുന്നുണ്ട്. മത്സ്യത്തിന്റെ ഉദരത്തിൽ മറ്റു വഴികൾ ഒന്നുമില്ലാതിരുന്ന അവസരത്തിൽ താൻ ദൈവത്തോട് സഹായം അപേക്ഷിച്ചുവെന്നും അവൻ തനിക്ക് ഉത്തരമരുളിയെന്നും ഏറ്റുപറയുന്ന യോനായെയാണ് അവിടെ നാം കാണുക. ദുരവസ്ഥകളിൽ തങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് സഹായമരുളുകയും രക്ഷിക്കുകയും ചെയ്ത ദൈവത്തെക്കുറിച്ച് ഇസ്രായേൽ ജനത്തിനുള്ള ഒരോർമ്മപ്പെടുത്തൽ കൂടിയായി ഈ വാക്യം മാറുന്നുണ്ട്. കർത്താവെ, വ്യാജം പറയുന്ന അധരങ്ങളിൽ നിന്നും വഞ്ചന നിറഞ്ഞ നാവിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന 2 വാക്യവും ദൈവത്തിന്റെ സംരക്ഷണത്തെക്കുറിച്ച് സങ്കീർത്തകനുള്ള ഉത്തമവിശ്വാസത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയാണ്. നീതിമാനെതിരെ അന്യായമായി ആരോപണങ്ങളുയരുമ്പോൾ ഹൃദയവിചാരങ്ങൾ അറിയുന്ന, പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട് എന്ന ബോധ്യം പകരുന്ന വാക്കുകളാണ് സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. കാപട്യം നിറഞ്ഞ ഒരു ലോകത്തെക്കുറിച്ചുള്ള വിശ്വാസിയുടെ പരാതി 12 സങ്കീർത്തനത്തിലും, പരദൂഷകന്റെ വലയിൽ നിന്നും വ്യാജം പറയുന്നവന്റെ ചുണ്ടുകളിൽ നിന്നും തന്നെ മോചിപ്പിച്ച ദൈവത്തെക്കുറിച്ച് പ്രഭാഷകന്റെ പുസ്തകം 51 അധ്യായത്തിലും നാം വായിക്കുന്നുണ്ട്. വഞ്ചകർക്കുള്ള ശിക്ഷ. കൃതജ്ഞതയുടെയും വിലാപത്തിന്റെയും എന്നാൽ വിശ്വാസത്തിന്റേതുമായ ചിന്തകൾ ഉണർത്തുന്ന 120 സങ്കീർത്തനത്തിന്റെ 3 വാക്യത്തിൽ വഞ്ചകനെതിരെയുള്ള പ്രാർത്ഥനയാണുള്ളത്. വഞ്ചന നിറഞ്ഞ നാവേ, നിനക്ക് എന്തു ലഭിക്കും? ഇനിയും എന്ത് ശിക്ഷയാണ് നിനക്ക് നൽകുക? ഹിബ്രായ ഭാഷയിലുള്ള ശാപത്തിന്റേതായ ഒരു ശൈലിയായാണ് ഇനിയും എന്തു ശിക്ഷയാണ് നിനക്കു ലഭിക്കുക എന്ന ഭാഗം കണക്കാക്കപ്പെടുക. വഞ്ചകന് തന്റെ ശാപത്തിനും തനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമുള്ള രീതിയിൽ കർത്താവ് ശിക്ഷ നൽകട്ടെയെന്ന ആശംസയാണ് ഇതെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. വഞ്ചകർ തന്നെക്കുറിച്ച് പറയുന്നത് വ്യാജവാക്കുകളാണെന്ന സങ്കീർത്തകന്റെ ഉറപ്പും ഇവിടെ നമുക്കു കാണാം. ധീരയോദ്ധാവിന്റെ മൂർച്ചയുള്ള അസ്ത്രവും ചുട്ടുപഴുത്ത കനലും തന്നെ എന്ന നാലാം വാക്യത്തിലൂടെ വഞ്ചകനെതിരെ ഏതുതരം ശിക്ഷയാണ് സങ്കീർത്തകൻ ആശംസിക്കുന്നതെന്ന് വ്യക്തമാണ്. മലയാള പരിഭാഷയിൽ പരാമർശിക്കപ്പെടുന്നില്ലെങ്കിലും മറ്റു ഭാഷകളിൽ ചൂൽച്ചെടിയുടെ തണ്ടിൽ നിന്നുണ്ടാക്കുന്ന കനലുകളെക്കുറിച്ചാണ് സങ്കീർത്തകൻ പ്രതിപാദിക്കുന്നതെന്ന് കാണാം. കഠിനമായ ശിക്ഷയാണ് വഞ്ചനയുടെ വാക്കുകൾക്കുള്ള പ്രതിഫലമെന്ന ഒരു ഉദ്ബോധനമാണ് സങ്കീർത്തനം മുന്നോട്ടു വയ്ക്കുന്നത്. നിഷ്കളങ്ക ഹൃദയത്തിനെതിരെ ഇരുട്ടത്തെയ്യാൻ വേണ്ടി വില്ലുകുലച്ച് അമ്പ് തൊടുത്തിരിക്കുന്നവരാണ് ദുഷ്ടരെന്ന് പതിനൊന്നാം സങ്കീർത്തനത്തിലും വിലകെട്ടവരുടെ വാക്ക് പൊള്ളുന്ന തീ പോലെയാണെന്ന് സുഭാഷിതങ്ങളിലും നാം വായിക്കുന്നുണ്ട്. ദുഷ്ടർ നീതിമാന്മാർക്കെതിരെ ഉപയോഗിക്കുന്ന തിന്മകളാണ് 120-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ ദുഷ്ടർക്ക് ആശംസിക്കുന്നത്. ദുഷ്ടരുടെ മേൽ ജ്വലിക്കുന്ന തീക്കനലുകൾ വീഴട്ടെയെന്ന് 140-ാം സങ്കീർത്തനത്തിലും നാം വായിക്കുന്നുണ്ട്. അസമാധാനത്തിന്റെ പരദേശവാസവും ശത്രുക്കളുടെ സാന്നിധ്യവും ദൈവത്തിന്റെ നഗരമായ ജെറുസലേം സമാധാനത്തിന്റെ ഇടമാണെന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് അസമാധാനത്തിന്റെ പരദേശത്തുനിന്ന് അവിടേക്കെത്താൻ ആഗ്രഹിക്കുന്ന വിശ്വാസിയെയാണ് സങ്കീർത്തനത്തിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. മേശക്കിൽ വസിക്കുന്നതുകൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നതുകൊണ്ടും എനിക്ക് ദുരിതം എന്ന 5-ാം വാക്യത്തിൽ ജെറുസലേമിന് വടക്ക് ദൂരെയുള്ള മേശക് പ്രദേശവും അറേബ്യൻ മരുഭൂമികളുടെ വടക്കുഭാഗത്തുള്ള ഗോത്രവർഗമായ കേദാരീരും പരാമർശിക്കപ്പെടുന്നതിൽ നിന്ന് ഇതാണ് നമുക്ക് വ്യക്തമാകുന്നത്. ദൈവസാന്നിധ്യത്തിൽ നിന്നകന്ന ജീവിതത്തെ ഇഷ്ടപ്പെടാത്ത, അതിനെ ദുരിതമായി കണക്കാക്കുന്ന ഒരു വിശ്വാസിയെക്കൂടിയാണ് ഇവിടെ നാം കാണുക. ജെറുസലേം പോലെ ദൈവസാന്നിധ്യമുള്ള ഇടങ്ങളുടെ നന്മയും ഹൃദ്യതയും മറ്റൊരിടത്തിനും നൽകാനാകില്ലെന്ന ഇസ്രായേൽ ജനത്തിന്റെ ബോധ്യമാണ് സമാധാനദ്വേഷികളോടുകൂടെയുള്ള വാസം എനിക്ക് മടുത്തു എന്ന 6-ാം വാക്യത്തിൽ കാണാനാകുന്നത്. ദൈവത്തിന്റെ നഗരത്തിൽ നിന്നു മാത്രമല്ല യാഹ്വയുടെ സന്നിധിയിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ട മനോഭാവവും ഇതുതന്നെയായിരിക്കണമെന്ന ഉദ്ബോധനവും സങ്കീർത്തനം മുന്നോട്ടു വയ്ക്കുന്നുണ്ട്. ദൈവത്തിന്റെ ഭവനത്തിനും സാന്നിധ്യത്തിനും നൽകാൻ കഴിയുന്ന സമാധാനവും സന്തോഷവും ഉള്ളിൽ നന്മയില്ലാത്ത മനുഷ്യരുടെ സാന്നിധ്യത്തിന് നൽകാനാകില്ലല്ലോ. ഞാൻ സമാധാനത്തിനു വേണ്ടി വാദിക്കുന്നു, എന്നാൽ അവർ യുദ്ധത്തിനൊരുങ്ങുന്നു എന്ന പ്രസ്താവനയോടെയാണ് സങ്കീർത്തനം അവസാനിക്കുന്നത്. ദൈവം നൽകുന്ന സമാധാനത്തെ സ്നേഹിക്കുകയും അതിനായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന നന്മയുള്ള മനുഷ്യർ സമാധാനത്തിനായി പരിശ്രമിക്കുകയും സംവദിക്കുകയും ചെയ്യുമ്പോൾ സമാധാന ചിന്തകൾ ഉള്ളിലില്ലാത്ത ഹൃദയങ്ങളിൽ നിന്ന് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ആക്രമണത്തിന്റേതുമായ വാക്കുകളും പ്രവൃത്തികളുമാണുണ്ടാവുക. വഞ്ചകരായ ശത്രുക്കൾ സമാധാനത്തെപ്പറ്റി സംസാരിക്കുന്നില്ലെന്നും ശാന്തമായി ജീവിക്കുന്നവർക്കെതിരെ അവർ വഞ്ചനയും തിന്മയും നിരൂപിക്കുന്നുവെന്നും നിരന്തരം കലഹമിളക്കിവിടുന്നുവെന്നും 35-ഉം 140-ഉം സങ്കീർത്തനങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം ജീവിതത്തിൽ നിഷ്കളങ്കരും നീതിമാന്മാരുമായ വിശ്വാസികൾക്കെതിരെ വ്യാജം പറയുകയും വഞ്ചന നിരൂപിക്കുകയും ചെയ്യുന്ന മനുഷ്യരിൽ നിന്നുള്ള സംരക്ഷണത്തിനായും ദുഷ്ടരും അസമാധാനം കാംക്ഷിക്കുന്നവരുമായ മനുഷ്യർ വസിക്കുന്ന ഇടങ്ങളിൽ നിന്നകന്ന് സമാധാനത്തിന്റെയും സംരക്ഷണത്തിന്റെയും ഇടമായ ദൈവസന്നിധിയിലുള്ള ജീവിതത്തിനായും പ്രാർത്ഥിക്കുന്ന 120-ാം സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ എല്ലാം അറിയുകയും ന്യായമായി വിധിക്കുകയും തന്നിൽ അഭയം തേടുന്ന വിശ്വാസികളിൽ കാരുണ്യം ചൊരിയുകയും ചെയ്യുന്ന കർത്താവിലുള്ള വിശ്വാസത്തോടെ ജീവിക്കാനും അവനോട് ചേർന്നു നിൽക്കാനും സങ്കീർത്തകനും ജെറുസലേം തീർത്ഥാടകർക്കുമൊപ്പം നമുക്കും പരിശ്രമിക്കാം. ജീവിത ദുരിതങ്ങളിൽ വിശ്വാസപൂർവം ദൈവസഹായം തേടാനും ദൈവിക സംരക്ഷണവും അനുഗ്രഹങ്ങളും സ്വന്തമാക്കാനും പരിശ്രമിക്കാം. നിർമ്മലമായി ജീവിക്കുകയും ദുഷ്ടതയിലും അനീതിയിലും വ്യാജത്തിലും നിന്ന് നമ്മുടെ നാവിനെയും ഹൃദയത്തെയും അകറ്റി നിർത്തി ശുദ്ധമായി കാത്തുസൂക്ഷിക്കാം. ദൈവസ്നേഹവും നന്മയും ഉള്ളിലുള്ള മനുഷ്യർക്കൊപ്പം നമുക്കും ദൈവസാന്നിധ്യത്തിന്റെ ജെറുസലേത്തേക്ക് തീർത്ഥാടനം തുടരാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 120-ാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ഫാദർ വർഗീസ് മുഞ്ഞേലി രചിച്ച്, ജേക്കബ് കൊരട്ടി സംഗീത സംവിധാനം നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.